எல்லாம் தெய்வத்தின் கிருபையாய் பதினாறாவது நேஷனல் கான்ஃபரன்ஸ் வந்து கொண்டிருக்குவார். சந்தர்ஷன் கிருபன் கர்த்தாவிதமாக ഈശുശ്രൂഷകളിലേക്ക് ഭാഗമായി ഒരു പേരും പറയാൻ സമയമില്ല. 30 മിനിറ്റിൽ കേൾക്കണം. എല്ലാവരും ഹൃദയാംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവർ എല്ലാവരും ധാരാളമായി കേൾക്കട്ടെ. ഈ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ മുഖാന്തരമായി തീർന്നത് അരിസോണയിലെ പ്രസംഗിച്ചവരാണ്. അതുപോലെ അതുപോലെ ഇത് എന്നെ വിളിച്ച് എല്ലാ സംവിധാനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇത് എൻ്റെ ശുശ്രൂഷയുടെ ഒരു അവസാന സെക്ഷനാണ്. ഇത് പ്രസംഗം പറയാനുള്ള സമയം ഇല്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം. ഒരു സൂപ്പർ പ്രസംഗം കേൾക്കാൻ പറയാം. ഹല്ലേലൂയ്യ. സ്തോത്രം. പല സെക്ഷനുകളിലായി ശുശ്രൂഷിപ്പാൻ കൃത്യം നൽകി. ഈ ദാസൻ പറഞ്ഞതുപോലെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ആ ബൈബിൾ കോളേജിലെ ഏറ്റവും ബലഹീനനായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ചു. പശുത്താത്മില്ല സ്വന്തം ചെയ്യുവാനാണ്. അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ അയക്കാറുണ്ട്. അത് മുതൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ 4 പ്രധാന കാര്യം. 1, അങ്ങനെ ഞാൻ കേരളത്തിൽ ശുശ്രൂഷിക്കണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും വലിയ സമയത്ത് മാത്രമായി മാറണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പഴയ സഭയിൽ ചാർജ് എടുക്കത്തില്ല, അതിൻ്റെതായ പുതിയ ഏരിയ എന്നെ കാണിക്കണം. 3, കൃപകലങ്ങളോട് കൂടെ ശുശ്രൂഷ ചെയ്യണം. 4, ലോകരാജ്യത്തെ പ്രസംഗിക്കണം. ഈ 4 പോയിന്റുകളെ തിരുമുമ്പിൽ വെച്ച് എല്ലാ സ്റ്റുഡൻസും ഉറങ്ങുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് സ്റ്റെപ്സായി പോകുന്ന സ്റ്റെപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് പതുക്കെ ഇരുന്ന് കരയുമായിരുന്നു. ആ കൊച്ചു പ്രാർത്ഥന എന്റെ യേശു കേട്ടതുപോലെ ഒരു പട്ടണത്തിൽ സഭ ആരംഭിപ്പാൻ കർത്താവിനെ അനുവദിച്ചു. ഒരു ഗ്രാമത്തിൽ ഒരു വില്ലേജ് സഭ ആരംഭിപ്പാനാണ് കർത്താവിനെ അനുവദിച്ചത്. എന്നാൽ ഈ വില്ലേജ് പട്ടണങ്ങളിലുള്ളവർ വന്ന ആരാധന. ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉടച്ചതിന്റെ കഥകൾ കുറെ തെങ്ങോലകളും വെച്ച് ആദ്യത്തെ പ്രാർത്ഥനയാണ്. 5 വർഷത്തിൽ 8 ഷെഡുകളെ കാട്ടുകൊണ്ടുപോയി. ഒരു വെള്ളിയാഴ്ച ഷെഡ് പണി ശനിയാഴ്ച തീയറ്റി അമ്മയെ പോയിട്ട് വന്നപ്പോൾ ഷെഡ് ചായ കിടക്കുകയാണ്. അന്ന് രാത്രി കൊണ്ട് വലിച്ചു നിർത്തി ഞായറാഴ്ച. ആ ചെറിയ ഷെഡിൽ നിറച്ച ആത്മാക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഞായറാഴ്ച. വലിയ കാറ്റ് മഴയുടേത് എന്റെ നേരെ കണ്ണിൽ നിന്ന സെൻസറത്തെല്ലാം ഒടിഞ്ഞ് താഴെ. എങ്കിലും ഞാൻ പറഞ്ഞു, ഇനി കാറ്റടിക്കത്തില്ല. ആരാധന തീർന്നിട്ടേ നമ്മൾ പുറത്തു. പിന്നെ കാറ്റടിച്ചില്ല. ആരാധന എത്ര നാളുകൾ നിന്ന് കർത്തമേശം ആരാധന കർത്തമേശം ശ്രദ്ധിക്കുന്നുണ്ട്. 70% ഹിന്ദു കണ്ടെത്താണ്. രണ്ട് വർഷത്തിന് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം പാഠശാലകളെന്ന് എഴുതിയിരുന്നു. അതിന്റെ എതിരുകളുണ്ടായി. ദൈവത്തോടുള്ള പ്രാർത്ഥന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിലും പ്രാർത്ഥന തന്റെ പ്രവർത്തികളെ അറിയാണ്ട് പ്രാർത്ഥനകൾ ഒരുങ്ങി പരിശുദ്ധാത്മാവ് അവരുടെ അത്ഭുതമയാണ് നടക്കുന്നത്. അങ്ങനെ ഒരാലയം പണിയുവാൻ ആഗ്രഹിച്ചു. 1000 തൊട്ടിരിക്കത്തക്ക ഒരാലയം പണിയുവാൻ കർത്താവ് ശ്രമം നൽകി. 1000 പറഞ്ഞപ്പോൾ 2 ആരാധനയായി മാറ്റി, 3 ആരാധനയായി മാറ്റി, 4 ആരാധനയായി മാറ്റി. അതിനുശേഷം ആരാധനയ്ക്ക് സമയം ഗ്രാമമായിരുന്നു. ജനങ്ങൾക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ ഭിത്തികളൊക്കെ ഇടിച്ച് മാറ്റി തന്നിട്ട് ഒരു 2000 പേർക്കത്തക്ക ആരാധന സ്ഥലമാക്കി. എങ്കിലും ഇപ്പോൾ അതിനകത്ത് 3 സെക്ഷനും അല്ലാതെ 5 പ്രാവശ്യമായിട്ടാണ് ആരാധന നടത്തുന്നത്. എന്നാൽ എനിക്ക് 2020 വരെ യേശു വന്നില്ലെങ്കിൽ എന്നെ ആയിച്ചോളാം. നേര വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, 20,000 ആത്മാക്കളുള്ള സഭയായി മാറണം. അസൂയ ഇല്ലെങ്കിൽ കൈവ്യാമേ കേരളത്തിൽ സഭ വളരുകയില്ലെന്ന് ഒരു ധാരണയുണ്ട്. പക്ഷെ വളരുകയെന്ന് യേശുവായി പീറ്ററല്ല സഭ വഹിക്കുന്നത്, യേശുവാണ് സഭയുടെ ഉടയവനെ. പീറ്ററല്ല യേശുവാണ് നമ്മൾ വിധേയപ്പെട്ടുകൊടുത്താൽ മാത്രം മതി. അങ്ങനെ അതിനു വേണ്ടി ആ പാവപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് കൈവിടപ്പെട്ടാൽ മാത്രമേ പെന്തക്കോസ്ത് സഭയിൽ നടത്തുള്ളൂ. ഏറ്റവും വലിയ പണക്കാരൻ, നാട്ടിലെ 1-ാം തരം പണക്കാരൻ എന്ന സഭയിൽ വന്നു. ബോൺ ക്യാൻസറും 480 ഷുഗറും 4.5 കോടി കടവുമായിട്ട് നിങ്ങൾ ഇന്ന് തിരുവനന്തപുരം സിറ്റിയിൽ 10-11 റാണി ട്രാൻസ്പോർട്സ് ബസ്സോ അതിന്റെ ഉടമകളാണ്. എന്നാൽ യേശു രോഗം ഒരു ഞായറാഴ്ച സൗഖ്യമായി. ഇപ്പോൾ പറയും 100 ജിലേബി കൊണ്ടുവാ തിന്നാവുന്നു. ഞാൻ സ്റ്റേജിലും കൂടി പറയും ഇന്ന് കടവും ഏറെക്കുറ പരിഹരിച്ച സഭയ്ക്ക് അനുഗ്രഹമാണ്. ഇങ്ങനെ ആളുകൾ വന്നു ചേരുന്നതിനാൽ വളരെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല കോടികൾ എന്ന് പറഞ്ഞാൽ. എങ്കിൽ 10-16 പേരുടെ കയ്യിൽ നിന്ന് 1 ഏക്കർ 61 സെന്റ് സ്ഥലം നേഷണൽ ഹൈവേ അടുത്ത് ഫ്രണ്ട് ബസ് സ്റ്റാൻഡ് ബാക്കിൽ സ്റ്റേഷൻ ഇന്ത്യയുടെ 7 കോണയിൽ നിന്നും ഒറ്റ ട്രെയിനിൽ ഒറ്റ ബസ്സിൽ വരയ്ക്കും. അങ്ങനൊരു സ്ഥലം കർത്താവ് നൽകി. അതിനായി ഒരാമയം പറയാം. 1 രൂപ പോലും അസംബ്ലി സസ്ബോർഡ് തന്നിട്ടില്ല. പക്ഷെ ഇതെല്ലാം അസംബ്ലി സസ്ബോർഡ് ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റിന്റെ പേരിൽ എഴുതിയിട്ടുള്ളതാണ്. സ്വത്ത് അസംബ്ലി സസ്ബോർഡിനും ബാക്കിയുള്ള കടം എന്റെ പേര്. വലിയ കടമില്ല, 1,22,00,000 മാത്രമേ കടമുള്ളൂ. എന്നാൽ എനിക്ക് ആഗ്രഹം 2013 10,000 പേർ ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനുള്ള ആലയം പണിയണം. കേരളത്തിലങ്ങനെ എളുപ്പത്തിലായിരുന്നു. ഇതുപോലെ എളുപ്പത്തിൽ കിട്ടണമെന്നുള്ള എനിക്ക് കർത്താവുന്ന സ്വപ്നമാണ് ഈ വെള്ളി. ഹലോ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്ത ഈ രൂപമുണ്ട്. കാരണം കർത്താവ് ഹൃദയത്തിൽ വന്നതാണ്. ഇത് 10,000 പേർക്ക് മാത്രമേ എനിക്ക് ബാക്കി കാർ പാർക്കിംഗ് ഓഫീസ്. ഇതിൽ 500 സ്ക്വയർ മെമ്പേഴ്സ് ജീവിക്കേണ്ട സ്ഥലമാണ്. കാരണം 5% ആളുകൾ എനിക്ക് സ്ക്വയർ മെമ്പേഴ്സ് ആയിരിക്കണം. 2009 ഡിസംബർ 6000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 300 പേരടങ്ങുന്ന സ്ക്വയറാണ് ഇന്ന് നേരത്തെ ഒരു പാട്ട് അമേ. അതിനു വേണ്ടി 2013 വേണ്ടി ഇപ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കുവാൻ അവിടെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്. തമ്പുരു വേണം, ഈണ വേണം, കിന്നരം വേണം, നാഗസ്വരം വേണം, ലൂസിഫർ കൊണ്ടുപോയ സകല ഇൻസ്ട്രുമെന്റ്സിനെയും പിടിച്ചു കാണി പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ദൈവത്തെ എനിക്കത് കണ്ണു തന്നെയാണ് യേശുവിന്റെ നാമം. അതിനെല്ലാം ചെയ്യത്തക്ക സ്ഥലവും അതിനകത്തുണ്ട്. ഞാൻ ഇത് കാണിച്ചിട്ട് ചോദിച്ചു എത്ര മാറുക കഴിഞ്ഞ വർഷം പച്ചാക്കാൻ ഒരു 16 കോടിയാണ്. പറഞ്ഞിച്ചൊക്കെ വേണമെങ്കിൽ ഇവിടെ 20 കോടിയാകത്തുള്ളൂ. ഒരാളല്ലേ വേണം 20 കോടി. നിങ്ങളൊന്നും കൊടുക്കണ്ട, പണി പറയുന്ന പണിത ശേഷം പറഞ്ഞതാണ് ഇത്. പണിത് ഞാൻ വിശ്വസിക്കുന്നു ഉദ്ഘാടന ദിവസം 2013 അവസാനത്തിൽ നടക്കുന്നുണ്ട്. അന്ന് 10,000 പേർ ഇറങ്ങിയിരുന്ന ഞങ്ങൾ ആകാശം. 2020 മുൻപ് 20,000 പേർ രണ്ട് ശിഷ്യായിട്ട് ഞങ്ങൾ ആകാശിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് സഹകരിക്കാമെങ്കിൽ കരുതാം. കേരളത്തിൽ അത് കാണാം. ബൈബിൾ കൊള്ളത്തിൽ വെച്ച് ആ പ്രാർത്ഥിച്ച കൊച്ചു പ്രാർത്ഥന 2006 മാസികക്കാലത്തെ പുറവിളിച്ച് കേരളത്തിൽ ഏറ്റവും വലിയ സഭയെന്ന ഒരു അവാർഡ് നൽകി. ഞാനത് വാങ്ങിയത് അന്നത്തെ പ്രാർത്ഥനയുടെ മറുപടിയായി കാണിക്കണം. ഞാൻ പറയാം, ഒരു കാട്ടിൽ കൊണ്ടിട്ടാലും കുറെ മൃഗങ്ങളെങ്കിലും രക്ഷിക്കപ്പെടും. ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടാകും. അതുകൊണ്ട് ദയവിച്ചു നമ്മൾ പ്രാർത്ഥിക്കുക. വളരെ 3 വർഷം ഒത്തിരി വരെ കഷ്ടപ്പെട്ടവരുടെ ആരാധനക്കാരി തീവ്രവാദത്തിലൊക്കെ വന്ന് റോഡ് ഉപരോധം നടത്തി, ഹൈവേ ഉപരോധം നടത്തി, പ്രശ്നം ഉണ്ടാക്കി, കൈക്കൂലി നടത്തി, സത്യാഗ്രഹം, മനുഷ്യക്ഷങ്ങളെ വായിച്ചാലും കഴിഞ്ഞ ഫെബ്രുവരി 18 അവരുടെ ആരാധനക്കാരി. അതിന്റെ സ്റ്റേജ് ഇപ്പൊ കഴിഞ്ഞ മാസം മാറിയതുള്ളു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ മാസത്തെ മാസിക ഞങ്ങൾ ഇട്ടത്. ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല, ഇട്ടപ്പോ കൊണ്ടുവന്നു. അപ്പോഴും ഞാനും കൊണ്ടുവരുന്നു, അതുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥന കേരളത്തിൽ അത്യുന്നതല്ലേ. നമ്മുടെ പണം ബാങ്കിൽ കിടന്നാലും ഏക്കറിൽ കിടന്നാലും എരിഞ്ഞുകൂടി ഭൂമിയും അതിന്റെ പണികളും ഇന്ന് വരെ സുവിശേഷം കഴിക്കുന്നത് ഒരു മുറി പോലും ഞാൻ എനിക്ക് വേണ്ടി വെച്ചിട്ടില്ല. ഇവിടെ 4 കർഷകന്മാരും കർത്താവിനെ സേവിക്കുകയാണ്. ദർശനം നിങ്ങൾ പ്രവർത്തിക്കുക, ദൈവം പ്രവർത്തിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ മനസ്സിൽ പോയി കാണണം. ഇനിയുള്ള ഒരു 14:1-15 നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിലെ ജനത്തെ മൂന്നായി വിഭജിക്കുന്നു. 14 പ്രാകൃത മനുഷ്യൻ, 15 ആത്മീയ മനുഷ്യൻ, 3:1 ജഡികൻ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ശിശുക്കൾ. ദൈവരാജ്യത്തിന്റെ പൗരനായി പിറന്നവൻ മന്ദബുദ്ധിയായിരിക്കരുത്, അവൻ ക്രിസ്തു എന്ന തലയോളം വളരണം. അതേന്നുണ്ടെങ്കിൽ നല്ലൊരു അമേ പറയട്ടെ. കൈകളെ കണ്ടുവന്ന് ദൈവത്തെ ചോദിക്കാം. ദൈവശക്തി വെളിപ്പെടണം. ചില രോഗികൾ ഇന്ന് സൗഖ്യമാകണം. അവസാനം അതേപറ്റി പ്രാർത്ഥിക്കാൻ ഞാൻ സമയം എടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, പ്രാകൃത മനുഷ്യൻ, അവനെ കുറിച്ചുള്ള വിശദീകരണം. അവൻ ദൈവവചനം അംഗീകരിക്കുന്നില്ല, അവൻ വീണ്ടും ജനനം പ്രാപിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ 3 മീനുകളെ കാണാം. കടലിലെ മീന്, കരയിലെ മീന്, കനലിലെ മീൻ. ഈ പ്രാകൃത മനുഷ്യൻ കടലിലെ മീന് രക്ഷിക്കപ്പെടാത്തവൻ, അവൻ ക്രിസ്തുവിൽ ശിശുക്കൾ, മറ്റൊരു നല്ല പേരുടെ ജനിക്കൻ. പുനഃസ്വസ്ഥനെ പറയുന്നു, വിശ്വാസികളെ നോക്കി പറയുന്നു, ഞാൻ നിങ്ങളെ ആത്മീയരോടെന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല. അഥവാ ക്രിസ്തുവിൽ ശിശുക്കൾ, ക്രിസ്തുവിൽ ശിശുക്കളെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടം. എനിക്ക് മറ്റൊരു പേരുകൾ കൊടുക്കുന്നത് പോലെ സംസാരിക്കുന്നു. ഇവരെ കുറിച്ച് ചിന്തിച്ചാൽ അവരാരാണ്? 3:1 ഒരു 4 വാക്യങ്ങൾ മനസ്സിലാകും. അവരെ കുറിച്ച് പറയുന്നത് തമ്മിൽ വഴക്കുണ്ടാക്കുന്നവർ ഇവരാണ്. അപ്പല്ലോസിന്റെ പക്ഷക്കാരിൽ നിന്നും പൗലോസിന്റെ പക്ഷക്കാരിൽ നിന്നും പറയുന്നവർ പറയുന്നത് വളർച്ചയില്ലാത്തവൻ. ക്രിസ്തുവിൽ ഒരുവൻ ജനിച്ച അവൻ ക്രിസ്തുവിൽ വളരെ ദൈവരാജ്യത്തിന്റെ പുത്രനായി നീ ജനിച്ചാൽ ദൈവം കൃപയിലെ വളരണം. എന്നും ശിശുവായിരിക്കരുത്. പൗലോസപ്പോസ്തലൻ പറയുന്നു, 2.5 വർഷം കൂടെ ഇരുന്ന് പാട് തന്നു. അതിനുശേഷം ഞാൻ മറ്റൊരിടത്തേക്ക് പോയി. പല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് എന്ന് തന്നെ പറഞ്ഞു. ഒരു ബോട്ടിലൂടെ കൊണ്ടുവരണം. ആത്മീക വളർച്ചയില്ലായ്മ. നാം പാരമ്പര്യം പറയാറുണ്ട്, 16 വർഷമായ. എന്നാൽ ആത്മീക വളർച്ച എത്ര മാത്രമുണ്ട്? അത് മലയാളികളെ സംബന്ധിച്ച സത്യമാണ്. ഉപദേശമായി ഒരു സഭയിൽ നോക്കിയാൽ അമേരിക്കയിൽ കൂടുതൽ വിശ്വാസികളുടെ എണ്ണം ഇപ്പൊ കുറവായിരിക്കും. പിന്നെ പാസ്റ്റർമാരെന്ത് ചെയ്യും? ഇവിടെ 2 എണ്ണത്തിന് ഒപ്പിച്ചുള്ള അപ്പുറത്ത് എങ്ങനെയാണ് തട്ടിക്കൊണ്ട് ഈ പ്രവണതയെല്ലാം വിട്ടിട്ട് ുദ്ധിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അടുത്ത് ഇറങ്ങി വരുന്നു. നീ ദേശത്തിന്റെ ദൈവ മനുഷ്യനായാൽ ജനത്തെ നോക്കി അങ്ങോട്ട് പോകണ്ട, ജനങ്ങോട്ട് ഓടി. കരം തട്ടി ദൈവത്തെ കൊടുക്ക. വിശ്വാസികളുടെ പ്രവണത ഇതാണ്, ഞങ്ങളുടെ മാസം പണ്ട് ഞാൻ തന്നെ വേണം, ഞാനില്ലെങ്കിൽ ഒന്നും ഓടത്തില്ല. ഇപ്പൊ എന്നെ വേണ്ട പോലെ പുതിയ ആളുകൾ നിർത്തി പോയി. എന്നെ എന്ന തോളിൽ ഇട്ടാൽ മതിയോ? എന്നെ ഒതുക്കിയിരിക്കുക, ഒതുക്കിയതല്ല നീ ഒതുങ്ങിയതാണ്. നിനക്കാദ്യത്തെ കുഞ്ഞ് കിട്ടിയപ്പോൾ അമ്മേ മുലപ്പാൽ കൊടുത്ത് മടിയിൽ വെച്ച് കുളിപ്പിച്ചു. രണ്ടാമത് കിട്ടിയപ്പോൾ ആദ്യത്തെ തടയിൽ കിടത്തി. അപ്പൊ മൂത്ത കുട്ടി പറയുന്നു, എനിക്ക് അമ്മയെ കൊടുക്കും, അമ്മയ്ക്ക് പിന്നെ ഇഷ്ടമില്ലാണോ? മൂന്നാമത് ഒന്നുകൂടെ കിട്ടിയപ്പോഴത്തേക്കു രണ്ടാമത്തതിനെയും താഴെ വെച്ചു. എന്നിട്ട് മൂത്തതിന് ഒരു ജോലി കൊടുത്തു. രണ്ടാമത്തത് കരയുമ്പോൾ മോളെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. അങ്ങനെയല്ലേ പറഞ്ഞു? അപ്പൊ മൂത്ത കുഞ്ഞ് എന്തായി? പാരന്റായി ആയോ? ഇതാണ് വളർച്ച, ഇതാണ് വളർച്ച. കൈവ്യർക്ക് എല്ലാവരും അഖിലവ്യമാണ്. രക്ഷിക്കപ്പെട്ടത് ദൈവമൈന പരിപിടിച്ചപ്പോൾ അന്വേഷിച്ചു വന്നില്ലെങ്കിൽ വേറെ സഭ അന്വേഷിക്കുന്ന സഹോദരി സമയത്തിന് നീ പോകുന്നതാണ് നല്ലത്, നീ പോകാതെ ഈ സഭ നന്നാകത്തില്ല. മൂന്നാമത്തത് ആത്മീയ. ഹല്ലേലൂയ. ആമേൻ. ദൈവരാജ്യത്തിന്റെ ഭംഗി അവൻ വളരെ, അവൻ ഉയരി, അവൻ അനുഗ്രഹീതനായി മാറും. അവന്റെ ആഗ്രഹം സ്തുതിസ്തോത്രങ്ങളെ നിർണയിക്കും. അവൻ ആരാധനയിൽ നിറഞ്ഞവനായിരിക്കും. അവൻ ആത്മനിർമ്മലനായിരിക്കും. അവന്റെ പാത്രത്തെ എണ്ണം നിറഞ്ഞിരിക്കും. കരങ്ങളെ തന്റെ ദൈവത്തെ സ്തുതിക്കാം. പതിനാറാമത്തെ കോൺഫറൻസ് കഴിയുമ്പോൾ നീ പ്രാതിപരത്തിൽ എന്ന് മാനസപ്പെടുക. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നീ പ്രാതിപരനാണ്, നീ മാനസപ്പെടുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം എഴുന്നേറ്റ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമില്ലെങ്കിൽ ഞാൻ വീണോ? ഞാന് തള്ളിയോ? നിനക്ക് പ്രാർത്ഥിക്കാനൊക്കെ വേണം. ഈ സാക്ഷിയൊക്കെ നിർത്തിയേക്കണം. കാളുവ സാക്ഷി അവിടെ ഇരുന്ന് നിങ്ങൾ നോക്കും. പാട്ട് പാടിക്കൊണ്ടിരുന്നു. എന്റെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞാച്ച ബൈബിൾ എടുക്കാത്ത നിനക്ക് സന്തോഷിച്ചോ? ഈ കള്ളത്തരം പറയാൻ എന്റെ ഏശു വന്ന പെന്തിക്കോസ്തുകാരാണ് ആടി പോകണം. വരാത്തതിനായി സ്വസം പലർക്കും ഇല്ല കേട്ടോ. നിന്റെ ആത്മിക അനുഭവങ്ങൾ നിന്നെ വ്യാപരിക്കുന്ന വിശ്വസിച്ച് നിന്റെ ഉള്ളിലെ ആത്മഭാരം
നീ ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ നീ ഒരു ആത്മീയനോ ജനീകനോ പ്രാർത്ഥനോ എന്ന് മനസ്സിലാക്കാം. ഇന്ന് രാത്രത്തിൽ പരിശുദ്ധ പറയുന്നത് നീ ഒരു തികഞ്ഞ ആത്മീയനാണ്. നിന്റെ പാത്രം പരിശുദ്ധ നിറയണം. നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ്
സകല പുകഴ്ചകൾ വർദ്ധിക്കുന്നു. ഇതിന്റെ അവസാന രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ധൈര്യം.